സാറ കൊച്ചമ്മയ്ക്ക് മർഗലീതയുടെ വിഡ്ഢിത്തങ്ങളോട് താല്പര്യം തോന്നിയില്ല. നിരാശയിൽ നിന്ന് പുറപ്പെടുന്ന നെടുവീർപ്പുകളാണ് അവളുടെ തോന്നലുകളെന്ന് അവർ കരുതി. ഉണ്ണാനും ഉടുക്കാനും വീട്ടുവാടക കൊടുക്കാനും ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ വളർത്തിയെടുക്കാനും മർഗലീതയ്ക്ക് സ്വത്ത് വേണ്ടേ? ഏത് സ്വപ്നലോകത്തിലാണിവൾ? സമ്പത്ത് കൊടുക്കുന്ന സുരക്ഷിതത്വത്തെപ്പറ്റി അറിയാത്തവളാണോ മർഗലീത? സമ്പത്തല്ലേ സ്വാതന്ത്ര്യം? എൻ്റെ മനസ്സ് ശാന്തവും സമാധാനം നിറഞ്ഞതുമാണെങ്കിൽ എങ്ങനെ സന്തോഷിക്കണമെന്ന് ഞാൻ കണ്ടെത്തും, മർഗലീത പറഞ്ഞു. പിന്നെ സാറ കൊച്ചമ്മയോ യോഹന്നാൻ കശീശയോ അവളോടൊന്നും പറഞ്ഞില്ല. കരീക്കനെ കൂടാതെ ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടുമ്പോൾ മർഗലീതയുടെ മനസ്സ് പതറുകയോ കലങ്ങുകയോ ആവണം. ദൈവത്തിലേക്ക് അവൾ കൂടുതൽ ആഴത്തിൽ അടുക്കുകയാവണം. അവർ രണ്ടാളും അവളെ ചൊല്ലി വേദനിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള പൊടിയരിക്കഞ്ഞ് മർഗലീത പാത്രത്തിലാക്കി. വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ വന്നത്. മർഗലീതയല്ലേ? അയാൾ ചോദിച്ചു. അവൾ അതേ എന്ന് തലയാട്ടി. എന്നെ ഓർമ്മയുണ്ടോ? അയാൾ ചോദിച്ചു. മർഗലീതയ്ക്ക് ഓർമ്മ വന്നില്ല. വല്ലാതെ വെളുത്ത് ഊത്ത കവിളുകളും ഇരു ചിന്നികളിൽ മാത്രം അല്പം മുടിയുമായി. ഇല്ല, ഓർമ്മ വരുന്നില്ല. ഞാൻ കുട്ടിയെ വേദോപദേശം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മർഗലീതയ്ക്ക് ഓർമ്മ വന്നില്ല. അതുപോട്ടെ, ഞാൻ ഒരുപാട് മാറി, മർഗലീതയും മാറി. ഓർമ്മ വരാൻ വിഷമമായിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് സ്വന്തം പേര് പറഞ്ഞാൽ എന്താ എന്ന് മർഗലീത ചിന്തിച്ചു. ഞാൻ വളരെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മർഗലീതയുടെ അമ്മ പറഞ്ഞയച്ചിട്ട് വരികയാണ്. ഞാൻ അഡ്വക്കേറ്റ് ചിറമൽ. ഇപ്പോൾ ഓർമ്മ വന്നോ? മർഗലീത ഇല്ലെന്ന് തലയാട്ടി. അഡ്വക്കേറ്റ് ചിറമൽ അല്പം വിഷമിച്ചു എന്ന് മർഗലീതയ്ക്ക് തോന്നി. അയാൾ പറഞ്ഞു, മർഗലീതയുടെ അമ്മ പരമരഹസ്യമായി സ്വന്തം പേരിലുള്ള ഭൂമി മർഗലീതയ്ക്ക് ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. രജിസ്റ്റർ ചെയ്ത ആധാരവും കൊണ്ടാണ് ചിറമൽ വന്നിട്ടുള്ളത്. അമ്മയ്ക്കിനി മനസമാധാനത്തോടെ മരിക്കാം. ഇതിൽ താനാണ് കൃതാർത്ഥനായതെന്ന പോലെ അയാൾ നിറഞ്ഞു ചിരിച്ചു. മർഗലീത രണ്ടും കൈ നീട്ടി ആധാരക്കെട്ട് വാങ്ങിക്കണം എന്നയാൾ ഉപദേശിച്ചു. മർഗലീത അനങ്ങിയില്ല. നിന്ന് വർത്തമാനം പറയുന്നത് ആ വക്കീലിന് വലിയ അസൗകര്യമായിരുന്നു. മുറിയിൽ ഇരിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് വേറെ നിവർത്തിയില്ല. നിലത്ത് വിരിച്ചിട്ട പായയിൽ അയാൾ എങ്ങനെ ഇരിക്കും? ഒന്നാമത് അയാൾ ഇറുകിയ പാൻസാണ് ഇട്ടിരിക്കുന്നത്. പായയിൽ ഇരിക്കാൻ പറ്റിയ വേഷമല്ല. തന്നെയുമല്ല, ഒരു കുട്ടി അതിൻ്റെ നടുവിലിരുന്ന് കളിക്കുന്നു. അവൻ തൻ്റെ കയ്യിലുള്ള കളിപ്പാട്ടം തട്ടിപ്പറിക്കാൻ വന്ന ആളാണ് ശിറമൽ എന്ന പോലെ ശത്രുതയോടെ അയാളെ നോക്കുന്നു. ആധാരക്കിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഇത്തിരിയൊന്ന് പരിങ്ങി. പിന്നെ അത് ജനൽപ്പടിയിൽ വെച്ചു. ഇടത് കൈമുട്ട് ജനൽപ്പടിയിലൂന്നി നിന്ന് ഇപ്പോൾ അയാൾക്ക് സംസാരിക്കാം. മറ്റൊരു കാര്യം കൂടി പറയാൻ, മർഗലീതയുടെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതും കൂടി പറയാം. എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് ഞാൻ. ഞാനല്ല, മർഗലീതയുടെ അമ്മയാണ് ഇക്കാര്യം മർഗലീതയോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വേണം ഇത് കേൾക്കാൻ. അയാൾ ജനൽപ്പടിയിൽ വെച്ച് ആധാരക്കെട്ട് പിന്നെയും എടുത്ത് നിവർത്തി വായിച്ചു. മടക്കി, പിന്നെയും നിവർത്തി. വേദോപദേശം പഠിപ്പിക്കുന്ന കാലത്ത് വക്കീലിൻ്റെ മുഖം എങ്ങനെയായിരുന്നിരിക്കും എന്നോർത്ത് പിടികിട്ടാതെ മർഗലീത കുഴങ്ങി. അമ്മ പറഞ്ഞതാണ്. മർഗലീതയുടെ തലയ്ക്ക് തരിപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് ആധാരക്കെട്ടിൻ്റെ ഒപ്പം അമ്മ പറഞ്ഞയച്ചിട്ടുള്ളത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് മർഗലീതയെ കല്യാണം കഴിക്കാൻ ചിറമൽ തയ്യാറാണ്. അയാളുടെ ഭാര്യ മരിച്ചിട്ട് 11 വർഷമായി. ഇണതുണയില്ലാത്ത ജീവിതം അയാൾക്ക് മടുത്തു. മെഡിസിന് പഠിക്കുന്ന ഒരു മോളുണ്ട്. ആ കുട്ടിക്കും ഒരമ്മ ആവശ്യമാണ്. മർഗലീതയാവുമ്പോൾ ഒരു കന്യാസ്ത്രീയുടെ അടക്കവും ഒതുക്കവും അനുസരണയും ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുമല്ലോ. സ്വന്തം മോളെ പോലെ തന്നെ മർഗലീതയുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ വക്കീൽ തയ്യാറാണ്. കരീക്ക നിയമപരമായി മർഗലീതയെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. കഴിഞ്ഞതൊന്നും വേദോപദേശം മാഷ്ക്ക് പ്രശ്നമല്ല, പ്രശ്നമാക്കുന്നില്ല. മക്കൾ വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കൾ അവരെ നെറുവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മക്കൾ കൊലപാതകികളായാൽ പോലും പെറ്റമ്മയ്ക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചണ്ണേര വർക്കിമാഷിന്റെ വീടുമായി ബന്ധം വയ്ക്കാൻ വേണ്ട തറവാട്ടു മഹിമയും സ്വത്തും പ്രതാപവും ബന്ധുബലവും ഒക്കെ ചിറമലിനുണ്ട്. ചിറമൽ വക്കീൽ പറഞ്ഞു, മർഗലീതയുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ഭാഗ്യം, മർഗലീത വിചാരിച്ചു. അതിനും വേണ്ടേ ഒരാൾ? ആധാരം നിവർത്തുകയും മടക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചു നേരം കൂടി വക്കീൽ അവിടെ നിന്നു. മർഗലീതയുടെ മൗനം അസഹ്യമായപ്പോൾ അയാൾ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. പോകും മുമ്പ് ആധാരക്കെട്ട് ജനൽപ്പടിമേ വെച്ചു. കീഴാധാരങ്ങൾ ഇതിലുണ്ട്. അത് മർഗലീത പറയാനൊരുങ്ങിയത് മുഴുമിപ്പിച്ചില്ല. അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടത് അയാളല്ല, മർഗലീത തന്നെയാണ്. അവൾക്ക് അമ്മയെ കാണണം, സംസാരിക്കണം. അമ്മയുടെ ഉത്കണ്ഠകൾ അവളെ ചൊല്ലിയാണ്. അമ്മയെ സമാധാനിപ്പിക്കണം. മർഗലീത താഴ്മയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. മുമ്പ് എന്നത്തേക്കാളും അധികം. മഠത്തിൽ ചേരുന്നതിന് മുമ്പ് അവൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അത് ആത്മാവിൽ തട്ടിയായിരുന്നില്ലെന്ന് മഠത്തിലെത്തിയപ്പോൾ അവൾക്ക് ബോധ്യപ്പെട്ടു. മഠത്തിലുള്ളപ്പോൾ താഴ്മയും വിനയവും എളിമയും അവൾക്ക് വെറും വാക്കുകൾ മാത്രമായി അനുനിമിഷം ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് മർഗലീത ഒന്നൊന്നായി എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ദൂരെ അജ്ഞാതങ്ങളിൽ എവിടെയോ വിടർന്നൊരു പൂവിൻ്റെ ഇളം മണം പോലെ എളിമയുടെ സുഗന്ധം അവളിലേക്ക് എത്തുന്നുണ്ട്. കണ്ണടച്ചിരുന്നാൽ മർഗലീതയ്ക്ക് സ്വന്തം മനസ്സിൻ്റെ ശാന്തത അനുഭവിക്കാം. അപമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അവളെ തൊടുന്നില്ല. നഷ്ടങ്ങൾ സങ്കടപ്പെടുത്തുന്നില്ല. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിരാശകളില്ല. അമ്മയുടെ കയ്യിൽ ആധാരം തിരിച്ചേൽപ്പിക്കുമ്പോൾ അവൾ ചുളിവീണ കവിളുകളിൽ ഉമ്മ വയ്ക്കും. കരച്ചിൽ വന്നാൽ അമ്മയുടെ മടിയിൽ കണ്ണീർ തുള്ളികളായി അവൾ വീഴും.